ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് 15 സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വിട പറഞ്ഞത് പശ്ചിമഘട്ടത്തിന്റെ കാവലാൾ. 4-ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മികച്ച ജനപങ്കാളിത്തം. മാതൃകാ നിയമസഭ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തോട്ടത്തറ ഹാച്ചറിയിലെ മുട്ടക്കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. പക്ഷിപ്പനി ആശങ്കയിൽ ജനം. 2026 ICC വനിതാ 2020 ലോകകപ്പിന്റെ യോഗ്യതാ മത്സരക്രമം പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിട്ട് 2026 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആത്മീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ പർവിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഭക്തരുടെ ശാശ്വത വിശ്വാസവും സാംസ്കാരിക ശക്തിയും ചേർന്ന് സോമനാഥിനെ പുനർനിർമ്മിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സോമനാഥിനെക്കുറിച്ചുള്ള സ്മരണകൾ സോമനാഥ് സ്വാഭിമാൻ പർവ് എന്ന ഹാഷ്ടാഗിൽ പങ്കുവയ്ക്കാൻ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഒരു റിപ്പോർട്ട്.
ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ അടിത്തറ പാകിയ വ്യക്തിത്വമായിരുന്നു മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്നു. 2011 ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പശ്ചിമഘട്ട മേഖലയിലെ വലിയ തോതിലുള്ള അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ വലിയ നാശങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകി. അധ്യാപകൻ, പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച ഗാഡ്ഗിലിന് രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി എ കെ ശശീന്ദ്രൻ, വയനാട് എംപി പ്രിയങ്ക ഗാന്ധി, അഹമ്മദ് ദേവർകോവിൽ എംഎൽഎ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. വ്യവസായികൾക്കും വ്യാപാരികൾക്കും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാജ്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വ്യവസായ സംരംഭകർക്ക് പ്രധാന പങ്കുവഹിക്കാനാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സി സദാനന്ദം മാസ്റ്റർ എംപി പറഞ്ഞു. 4-ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2-ാം ദിനത്തിലേക്ക് കടന്നു. എഴുത്തുകാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് മേള കാണാനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ, ഇന്ററാക്ടീവ് സെഷൻ, യുനിസെഫ് പ്രോഗ്രാം എന്നിവയോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരവും കലാപരിപാടികളും ഇന്ന് അരങ്ങേറും. രാവിലെ സ്റ്റുഡന്റ്സ് കോർണറിൽ മാജിക് ഷോയും പപ്പറ്റ് ഷോയും ആസ്വാദകർക്ക് മുന്നിലെത്തി. മേളയുടെ ഭാഗമായുള്ള തെയ്യത്തിന്റെ അവതരണത്തിനും ഇന്ന് തുടക്കമാകും. ഇന്ന് വൈകുന്നേരം 6:30 ഗുരുതി തർപ്പണം പൂക്കുട്ടിച്ചാത്തൻ തിറയും. രാത്രി 8:00 മുത്തപ്പൻ വെള്ളാട്ടവും നടക്കും. രാത്രി 7:30 ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംഗീത പരിപാടിയും അരങ്ങേറും.
4-ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ, നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന് വരുന്നവർക്ക് പാർക്കിംഗിനായി 3 ഇടങ്ങളിൽ സൌകര്യം ഏർപ്പെടുത്തി. സംസ്കൃത കോളേജ് ഗ്രൌണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൌണ്ട്, എൽഎംഎസ് ഗ്രൌണ്ട് എന്നിവിടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആളുകൾ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ച് റെയിൽവേ. യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അയച്ച കത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതാണ് ഇക്കാര്യം. 15 സ്റ്റോപ്പുകളാണ് അനുവദിച്ചത്. ഗുരുവായൂർ എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharathi.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. 2025 ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ മൃഗസംരക്ഷണ മേഖല നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സർക്കാർ. 2014-15 മുതൽ മേഖല 12.77% സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തി. 2025 ദേശീയ ഡയറി വികസന പദ്ധതിയുടെ ഭാഗമായി 1000 പുതിയ സഹകരണ സംഘങ്ങൾക്ക് അംഗീകാരം നൽകിയതായും കേന്ദ്ര സർക്കാർ പറഞ്ഞു. പാൽ പരിശോധന, സംസ്കരണം, ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചതായും സർക്കാർ വ്യക്തമാക്കി. കൊല്ലം തോട്ടത്തറ ഹാച്ചറിയിലെ മുട്ടക്കോഴികൾ കൂട്ടത്തോടെ ചാകുന്നത് പക്ഷിപ്പനി മൂലമാണെന്ന സംശയം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള തോട്ടത്തറ ഹാച്ചറിയിലെ പേരന്റ് സ്റ്റോക്കിൽപ്പെട്ട കോഴികളാണ് കൂട്ടത്തോടെ ചാകുന്നത്. 5 ദിവസം കൊണ്ട് 400 കോഴികൾ ചത്തു. പക്ഷിപ്പനി പരിശോധനയ്ക്കായി ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലം അടുത്ത ആഴ്ച ആദ്യം ലഭിച്ചേക്കും. പക്ഷിപ്പനി ആകാമെന്ന സംശയത്തിൽ ഹാച്ചറിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു. അവശേഷിക്കുന്ന കോഴികൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി തുടങ്ങി. ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ നൽകി.
2026 ICC വനിതാ 2020 ലോകകപ്പിന്റെ യോഗ്യതാ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഈ മാസം 14 മുതൽ ഫെബ്രുവരി 1 വരെ നേപ്പാളിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റിലെ അവസാന 4 സ്ഥാനങ്ങൾക്കായി 10 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. 2020 ലോകകപ്പ് മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം തള്ളി രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും അതുകൊണ്ടുതന്നെ മത്സരങ്ങൾ മാറ്റേണ്ടതില്ലെന്നും ICC വ്യക്തമാക്കി. ചൊവ്വാഴ്ച ICC ഭാരവാഹികളും BCB അംഗങ്ങളും ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തന്നെ ICC വിഷയത്തിൽ നിലപാട് അറിയിച്ചിരുന്നു. SIR ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ഇടതുമുന്നണി പ്രവർത്തകൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച മുന്നേറ്റം നടത്തിയതായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിലെത്തുമെന്ന് ACC ജനറൽ സെക്രട്ടറി ദീപാസ് മുൻഷി. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ എത്തുമെന്നും അവർ തൃശൂരിൽ പറഞ്ഞു. PM മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. നിയമസഭയിൽ ഇടതുപക്ഷത്തോട് എല്ലായ്പ്പോഴും ജനങ്ങൾ അനുകൂല നിലപാടാണുള്ളതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മലപ്പുറം നിലമ്പൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർത്തയുടെയും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു വേണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമ പ്രവർത്തകർക്കായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടക്കും. സൌദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം തിരൂർക്കാട് സ്വദേശി ഹാദിയ ഫാത്തിമ മരിച്ചു. മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ രാത്രിയോടെയായിരുന്നു അന്ത്യം. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഹാദിയയുടെ പിതാവ്, മാതാവ്, സഹോദരൻ, ബന്ധു എന്നിവർ അപകടസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 629 പോയിന്റ് ഇടിഞ്ഞ് 84,348 നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 25,922 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,100 രൂപയും ഗ്രാമിന് 12,650 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് 15 സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വിടവാങ്ങിയത് പശ്ചിമഘട്ടത്തിന്റെ കാവലാൾ. 4th കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മികച്ച ജനപങ്കാളിത്തം. മാതൃകാ നിയമസഭാ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തോട്ടത്തറ ഹാച്ചറിയിലെ മുട്ടക്കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. പക്ഷിപ്പനി ആശങ്കയിൽ ജനം. 2026 ICC വനിതാ 2020 ലോകകപ്പിന്റെ യോഗ്യതാ മത്സരക്രമം പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.